ആകാശവാണി. നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് ഹരിഷ്ണ. പ്രധാന വാർത്തകൾ. ശീതകാല സമ്മേളനത്തിന്റെ രണ്ടാം ദിനവും പാർലമെന്റ് പ്രക്ഷുബ്ധം. ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. തിരഞ്ഞെടുപ്പ് പരിഷ്കാരങ്ങളെക്കുറിച്ച് ലോക്സഭ ഈ മാസം 9 ചർച്ച ചെയ്യും. നാവികസേനാ ദിനാഘോഷങ്ങളിൽ പങ്കെടുക്കാൻ രാഷ്ട്രപതി ദ്രൌപദി മുർമു നാളെ തിരുവനന്തപുരത്തെത്തും. ദിനാഘോഷത്തിന്റെ മുന്നൊരുക്കങ്ങൾ ശംഖുമുഖത്ത് പൂർത്തിയായി. കേരളത്തിൽ SIR നടപടികൾ തുടരാമെന്ന് സുപ്രീംകോടതി. സമയപരിധി നീട്ടണമെന്ന ആവശ്യത്തിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ 2 ദിവസത്തിനകം തീരുമാനമെടുക്കണമെന്നും നിർദ്ദേശം. കാശി തമിഴ് സംഗമത്തിന്റെ 4ാം പതിപ്പിന് വാരാണസിയിൽ തുടക്കമായി. ആശംസകൾ നേർന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബ്രഹ്മോസ് എയ്റോസ്പേസിനായി തിരുവനന്തപുരത്തെ തുറന്ന ജയിലിന്റെ സ്ഥലം അനുവദിക്കാൻ കേരള സർക്കാരിന് സുപ്രീംകോടതിയുടെ അനുമതി. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ 2ാം മത്സരം നാളെ റായ്പൂരിൽ. വാർത്തകൾ വിശദമായി. ശീതകാല സമ്മേളനത്തിന്റെ 2ാം ദിവസവും പ്രക്ഷുബ്ധമായി പാർലമെന്റ്. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഉയർത്തിയാണ് ഇരുസഭകളിലും പ്രതിപക്ഷം പ്രതിഷേധിച്ചത്. വന്ദേമാതരത്തിന്റെ 150ാം വാർഷികത്തെക്കുറിച്ച് ഈ മാസം 8-നും തിരഞ്ഞെടുപ്പ് പരിഷ്കാരങ്ങളെക്കുറിച്ച് 9-നും ലോക്സഭ ചർച്ച ചെയ്യുമെന്ന് കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു അറിയിച്ചു. വിശദാംശങ്ങളിലേക്ക്.
പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് ലോക്സഭയിൽ 2 തവണയും രാജ്യസഭയിൽ 1 തവണയും നടപടികൾ നിർത്തിവച്ചതിനു ശേഷം ഇരുസഭകളും ഇന്നത്തേക്ക് പിരിയുകയായിരുന്നു. രാവിലെ സഭാ സമ്മേളനം ആരംഭിച്ചപ്പോൾ തന്നെ കോൺഗ്രസ്, DMK, തൃണമൂൽ ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ പ്രതിഷേധം ആരംഭിച്ചു. SAR അടക്കമുള്ള വിഷയങ്ങളിൽ അടിയന്തര ചർച്ച ആവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം. പ്രതിഷേധത്തെ തുടർന്ന് ഉച്ചയ്ക്ക് 2 മണിവരെ നിർത്തിവച്ച ശേഷം ചേർന്ന രാജ്യസഭയിൽ SAR വിഷയത്തിലുടൻ ചർച്ച വേണമെന്ന് രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖർഗെ ആവശ്യപ്പെട്ടു. അതിനിടെ ഇന്ന് പാർലമെന്റിലെത്തിയ ജോർജിയയിൽ നിന്നുള്ള പാർലമെന്ററി പ്രതിനിധി സംഘത്തെ ഇരുസഭകളും സ്വീകരിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
നാവികസേനാ ദിനാഘോഷങ്ങളിൽ പങ്കെടുക്കാൻ രാഷ്ട്രപതി ദ്രൌപദി മുർമു നാളെ തിരുവനന്തപുരത്തെത്തും. ശംഖുമുഖത്ത് നാളെ വൈകുന്നേരം 4:30 മുതൽ നടക്കുന്ന നാവികാഭ്യാസ പ്രകടനങ്ങളിൽ രാഷ്ട്രപതി മുഖ്യ അതിഥിയായി പങ്കെടുക്കും. നാവികസേനാ ദിനാഘോഷത്തിനുള്ള ഒരുക്കങ്ങൾ തിരുവനന്തപുരത്ത് പൂർത്തിയായി. നാവികസേനാ മേധാവി അഡ്മിറൽ ദിനേശ് കെ ത്രിപാഠി ആഘോഷ പരിപാടികൾക്ക് ആതിഥേയത്വം വഹിക്കും. പോർ വിമാനങ്ങളുടെയും പോരാട്ട കപ്പലുകളുടെയും അഭ്യാസ പ്രകടനങ്ങൾക്ക് നാളെ ശംഖുമുഖം സാക്ഷ്യം വഹിക്കും. നാളെ തിരുവനന്തപുരത്ത് ലോക് ഭവനിൽ തങ്ങുന്ന രാഷ്ട്രപതി മറ്റന്നാൾ രാവിലെ ഡൽഹിക്ക് മടങ്ങും. നാവിക ദിനാഘോഷത്തോടനുബന്ധിച്ച് നാളെ തിരുവനന്തപുരം നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തും. ഉച്ചയ്ക്ക് 12 മണി മുതലാണ് നിയന്ത്രണം. നാവിക ദിനാഘോഷത്തിൽ പങ്കെടുക്കുന്നതിനായി ശംഖുമുഖം, വെട്ടുകാട് ഭാഗത്തേക്ക് പാസ് അനുവദിച്ചിട്ടുള്ള വാഹനങ്ങൾക്ക് മാത്രമേ പ്രവേശനമുണ്ടായിരിക്കൂ എന്ന് സിറ്റി ട്രാഫിക് പോലീസ് അറിയിച്ചു. കേരളത്തിൽ SIR നടപടികൾ തുടരാമെന്ന് സുപ്രീംകോടതി. എന്യൂമറേഷൻ ഫോമുകൾ സമർപ്പിക്കുന്നതിനുള്ള സമയപരിധി നീട്ടണമെന്ന സംസ്ഥാനത്തിന്റെ ആവശ്യത്തിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ 2 ദിവസത്തിനകം തീരുമാനമെടുക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സാഹചര്യത്തിൽ സമയപരിധി നീട്ടണമെന്ന ആവശ്യം ന്യായമാണെന്നും ചീഫ് ജസ്റ്റിസ് ഉൾപ്പെട്ട ബെഞ്ച് നിരീക്ഷിച്ചു. ഫോമുകൾ സമർപ്പിക്കുന്നതിനുള്ള സമയപരിധി December 4-ൽ നിന്ന് 11-ലേക്ക് ഇതിനകം നീട്ടിയതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കോടതിയെ അറിയിച്ചു. തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള ഉദ്യോഗസ്ഥർക്ക് ഫോമുകൾ അപ്ലോഡ് ചെയ്യാൻ മതിയായ സമയം നൽകണമെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി. കേരളത്തിൽ ഇതുവരെ ഡിജിറ്റൈസ് ചെയ്ത ഫോമുകളുടെ എണ്ണം 2,47,14,494 ആയതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രതൻ യു കേൽക്കർ. ആകെ വിതരണം ചെയ്ത ഫോമുകളുടെ 88.74%. നഗരപ്രദേശങ്ങളിൽ നിന്നുള്ള ഫോമുകൾ എത്രയും വേഗം പൂരിപ്പിച്ച് BLOമാരെ ഏൽപ്പിക്കണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു. സർദാർ വല്ലഭ് ഭായ് പട്ടേൽ എല്ലാ രാഷ്ട്രീയ നേതാക്കൾക്കും പ്രചോദനമാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. സർക്കാർ സർദാർ പട്ടേലിന്റെ മൂല്യങ്ങൾ പിന്തുടർന്ന് ജനങ്ങളുടെ വിശ്വാസം വീണ്ടെടുത്തു എന്നും അദ്ദേഹം പറഞ്ഞു. വഡോദരയിലെ സദ്ലി ഗ്രാമത്തിൽ നടന്ന സർദാർ ഗാഥ പരിപാടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. November 26 കരംസാദിൽ നിന്ന് ആരംഭിച്ച ദേശീയ പദയാത്ര December 6 ഏകതാ പ്രതിമയിൽ സമാപിക്കും.
ഭാരത് ആസാദ് ഹോഗ്യാ ആസാദി ഹോനക്ക് ബാദ്ഭി ഭാരത് ഏക നഹീ രാ പായേഗാ ഭാരത് അഖണ്ഡ നഹീ രാ പായേഗാ യാ ഭാരത് ടുക്ടോം ടുക്ടോം മേ ബന്റ് ജായേഗാ നിരാശാ കേ ഉസ് ദൌർ മേ സർദാർ വല്ലഭ് ഭായ് പട്ടേൽ നേ ജോ ഭൂമിക നിഭായി ഹൈ അസർദാർ ഭൂമിക നിഭായി ഹൈ ഉസ്കാ ഹീ പരിണാം ഹൈ മേരേ ബഹനേ ഭായിയോ കി ആജ് ഹമാരാ ഔർ ആപ്കാ യാ ഭാരത് ഏക ഹൈ.
കാശി തമിഴ് സംഗമത്തിന്റെ 4ാം പതിപ്പിന് ഉത്തർപ്രദേശിലെ വാരാണസിയിൽ തുടക്കമായി. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനും ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും ചേർന്ന് പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. രാജ്യത്തിന്റെ ഉത്തര ദക്ഷിണ ഭാഗങ്ങൾ തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്തുകയാണ് സംഗമത്തിന്റെ ലക്ഷ്യം. ഈ മാസം 15 വരെ നീണ്ടു നിൽക്കുന്ന സംഗമത്തിൽ വിദ്യാർത്ഥികൾ, എഴുത്തുകാർ തുടങ്ങി തമിഴ്നാട്ടിൽ നിന്നുള്ള 1400-ലേറെ പ്രതിനിധികൾ പങ്കെടുക്കുന്നുണ്ട്. കാശി തമിഴ് സംഗമത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആശംസകൾ നേർന്നു. ഏകഭാരതം ശ്രേഷ്ഠഭാരതം എന്ന ആശയത്തിന്റെ ചൈതന്യം വർദ്ധിപ്പിക്കുന്നതാണ് പരിപാടിയെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
മണിപ്പൂർ ചരക്ക് സേവന നികുതി രണ്ടാം ഭേദഗതി ബിൽ 2025 പാർലമെന്റ് പാസാക്കി. ചർച്ചയ്ക്ക് ശേഷം രാജ്യസഭ ഇന്ന് ബിൽ ലോക്സഭയ്ക്ക് തിരിച്ചയച്ചു. ധനകാര്യ സഹമന്ത്രി പങ്കജ് ചൌധരിയാണ് സഭയിൽ ബിൽ അവതരിപ്പിച്ചത്. 2017 മണിപ്പൂർ ചരക്ക് സേവന നികുതി നിയമം ഭേദഗതി ചെയ്യാൻ ലക്ഷ്യമിടുന്ന ബിൽ ലോക്സഭ നേരത്തെ പാസാക്കിയിരുന്നു. 2025-26 സാമ്പത്തിക വർഷത്തിൽ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിക്ക് കീഴിൽ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും 68,393 കോടി രൂപ സർക്കാർ അനുവദിച്ചതായി കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ഇതിൽ 57,853 കോടി രൂപ വേതനത്തിനും 10,540 കോടി രൂപ കാര്യനിർവഹണത്തിനുമായാണ് അനുവദിച്ചിരിക്കുന്നത്. വേതനം നേരിട്ടുള്ള ആനുകൂല്യ കൈമാറ്റ സംവിധാനം വഴി ഗുണഭോക്താക്കളുടെ അക്കൌണ്ടുകളിലേക്ക് സർക്കാർ നേരിട്ട് ക്രെഡിറ്റ് ചെയ്യുന്നുണ്ടെന്നും അദ്ദേഹം ലോക്സഭയെ രേഖാമൂലം അറിയിച്ചു. സൈബർ തട്ടിപ്പുകൾ തടയുന്നതിനും ടെലികോം സൈബർ സുരക്ഷ ഉറപ്പാക്കുന്നതിനുമാണ് സഞ്ചാർ സാഥി ആപ്പ് എന്ന് കേന്ദ്രമന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ. എന്നാൽ ഉപയോക്താക്കൾക്ക് എപ്പോൾ വേണമെങ്കിലും മൊബൈൽ ഫോണിൽ നിന്ന് സഞ്ചാർ സാഥി ആപ്പ് നീക്കം ചെയ്യാമെന്നും അത് ഇൻസ്റ്റാൾ ചെയ്യണോ വേണ്ടയോ എന്നത് തീരുമാനിക്കാമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഉപഭോക്താക്കളെ സഹായിക്കുകയും അവരുടെ സുരക്ഷ ഉറപ്പാക്കുകയും ചെയ്യേണ്ടത് സർക്കാരിന്റെ കടമയാണെന്ന് അദ്ദേഹം ആവർത്തിച്ചു. പാർലമെന്റിന് പുറത്ത് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
ये कस्टमर प्रोटेक्शन की बात है. आपको डिलीट करना है तो आप डिलीट कर दोगे. आप कोई मैंडेटरी नहीं है. आप अगर रजिस्टर नहीं करना चाहते हो, जब आप रजिस्टर करोगे तभी तो एक्टिव होगा. रजिस्टर नहीं करोगे तो इनएक्टिव होगा. कि आज तक पिछले 2 वर्षों में संचार साथी पोर्टल और संचार साथी ऐप के आधार पर कितनी सुविधा जनता को मिली है.
ബ്രഹ്മോസ് എയ്റോസ്പേസിനായി തിരുവനന്തപുരത്തെ തുറന്ന ജയിലിന്റെ സ്ഥലം അനുവദിക്കാൻ കേരള സർക്കാരിന് സുപ്രീംകോടതിയുടെ അനുമതി. ജയിലുകളിലെ തിരക്ക്, തടവുകാരുടെ പുനരധിവാസം തുടങ്ങിയവ സംബന്ധിച്ച ഹർജി പരിഗണിക്കവെയാണ് പരാമർശം. തുറന്ന ജയിലിന്റെ 180 ഏക്കർ ഭൂമി ബ്രഹ്മോസിനും 45 ഏക്കർ സശസ്ത്ര സീമാബെല്ലിനും 32 ഏക്കർ ദേശീയ ഫോറൻസിക് സയൻസ് ലബോറട്ടറി സ്ഥാപിക്കാനും വിട്ടുനൽകാമെന്ന് കോടതി അറിയിച്ചു. മൊത്തം 257 ഏക്കറാണ് കേന്ദ്ര സർക്കാരിന് കൈമാറുക. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ 2-ാം മത്സരം നാളെ റായ്പൂരിൽ. റാഞ്ചിയിൽ നടന്ന ആദ്യ കളിയിൽ ദക്ഷിണാഫ്രിക്കയെ 17 റൺസിന് പരാജയപ്പെടുത്തിയതിന്റെ ആത്മവിശ്വാസത്തിലാണ് ടീം ഇന്ത്യ. സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം പുരോഗമിക്കുന്നു. പരമാവധി വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥിക്കുന്ന തിരക്കിലാണ് സ്ഥാനാർത്ഥികൾ. തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്ന 9-നും 11-നും സംസ്ഥാനത്ത് പൊതു അവധി പ്രഖ്യാപിച്ചു. വോട്ടെടുപ്പ് നടക്കുന്ന ദിവസം അതാത് ജില്ലകളിലെ എല്ലാ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും വാണിജ്യ സ്ഥാപനങ്ങൾക്കും വേതനത്തോടെയുള്ള അവധിയാണ് അനുവദിച്ചിട്ടുള്ളത്. 9-ന് തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ജില്ലകൾക്കും 11-ന് തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകൾക്കുമാണ് അവധി. ദിത്വ ചുഴലിക്കാറ്റ് നാശം വിതച്ച ശ്രീലങ്കയ്ക്കുള്ള ഇന്ത്യയുടെ രക്ഷാദൌത്യം ഓപ്പറേഷൻ സാഗർ ബന്ധു തുടരുന്നു. കൊളംബോയിൽ നിന്ന് വ്യോമസേനാ വിമാനമായ IFC 1875 മന്ദാരം നുവാരയിലെ ദുരിതബാധിതർക്ക് 2,000 കിലോഗ്രാം ദുരിതാശ്വാസ സാമഗ്രികൾ എത്തിച്ചു. ഇരങ്ങുവട്ട, കോട്ട്മല തുടങ്ങിയയിടങ്ങളിൽ കുടുങ്ങിയ വിദേശ പൌരന്മാർ ഉൾപ്പെടെയുള്ളവരെ ഇന്ത്യൻ ദൌത്യസംഘം രക്ഷപ്പെടുത്തി. വെള്ളപ്പൊക്കവും മണ്ണിടിച്ചിലും ഉണ്ടായ പ്രദേശങ്ങളിൽ NDRF സംഘങ്ങളുടെ രക്ഷാപ്രവർത്തനവും തുടരുകയാണ്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ ഇന്ത്യ സന്ദർശനത്തിനായി റഷ്യ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണെന്ന് ക്രെംലിൻ വക്താവ് ദിമിത്രി പെസ്കോവ്. റഷ്യൻ പ്രസിഡന്റിന്റെ സന്ദർശന അജണ്ടയിൽ S-400 വ്യോമ പ്രതിരോധ സംവിധാനവും അത്യാധുനിക SU-57 വിമാനങ്ങളും സുപ്രധാനമാണെന്നും അദ്ദേഹം പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. ശീതകാല സമ്മേളനത്തിന്റെ 2-ാം ദിനവും പാർലമെന്റ് പ്രക്ഷുബ്ധം. ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. തിരഞ്ഞെടുപ്പ് പരിഷ്കാരങ്ങളെക്കുറിച്ച് ലോക്സഭ ഈ മാസം 9-ന് ചർച്ച ചെയ്യും. നാവികസേനാ ദിനാഘോഷങ്ങളിൽ പങ്കെടുക്കാൻ രാഷ്ട്രപതി ദ്രൌപദി മുർമു നാളെ തിരുവനന്തപുരത്തെത്തും. ദിനാഘോഷത്തിന്റെ മുന്നൊരുക്കങ്ങൾ ശംഖുമുഖത്ത് പൂർത്തിയായി. കേരളത്തിൽ SIR നടപടികൾ തുടരാമെന്ന് സുപ്രീംകോടതി. സമയപരിധി നീട്ടണമെന്ന ആവശ്യത്തിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ 2 ദിവസത്തിനകം തീരുമാനമെടുക്കണമെന്നും നിർദ്ദേശം. കാശി തമിഴ് സംഗമത്തിന്റെ നാലാം പതിപ്പിന് വാരണാസിയിൽ തുടക്കമായി. ആശംസകൾ നേർന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബ്രഹ്മോസ് എയ്റോസ്പേസിനായി തിരുവനന്തപുരത്തെ തുറന്ന ജയിലിന്റെ സ്ഥലം അനുവദിക്കാൻ കേരള സർക്കാരിന് സുപ്രീംകോടതിയുടെ അനുമതി. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാം മത്സരം നാളെ റായ്പൂരിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.